بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. صوتنا قال شيخ الإسلام بن تيمية رحمه الله دهتنا العقيدة الواسطية إلنا نبي صلى الله عليه وسلم إلى صحابتنا كرشة അഹ്ലു സുന്നത്ത് എന്തു വിശ്വസിക്കുന്നു എന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു വരുന്നത്. ഇതിൽ ഷൈഖുൽ ഇസ്ലാം റഹിമഹുള്ള പറഞ്ഞു, അഹ്ലു സുന്ന അവർ അവരുടെ ഉസൂലുകളിൽ പെട്ടതാണ്, അവരുടെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ പെട്ടതാണ്. അവർ അവരുടെ കൽബുകളും അവരുടെ നാവുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുകയും നല്ലത് മാത്രം പറയുകയും ചെയ്യുന്നവരാണ് എന്നത്. ഇത് അഹ്ലു സുന്നത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനുകളുടെ സ്വഭാവം പറഞ്ഞിരിക്കുന്നു. അവർക്ക് മുമ്പേ ഈമാൻ സ്വീകരിച്ച് കടന്നുപോയ മുഅ്മിനുകളെ സ്നേഹിക്കുന്നവരാണ് എന്നത്. അവർ തങ്ങളുടെ സഹോദരങ്ങളാണെന്നും നമ്മെക്കാൾ മുൻപേ ഈമാനും കൊണ്ടുപോയതാണെന്നും അവരെ കുറിച്ച് കൽബിൽ മോശമായതൊന്നും ആക്കി തീർക്കരുതെന്നും ദുആ ചെയ്യുന്നവരാണ് മുഅ്മിനുകൾ. വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഗ്ഫിർ ലനാ വലിഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്റെ സഹാബത്തിന് ചീത്ത വിളിക്കരുത്. നിങ്ങളൊരു ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും എന്റെ സഹാബത്ത് ഒരു മുദ്ദ് ചെലവഴിച്ചത്ര വരികയില്ല, അതിന്റെ പകുതി ചെലവഴിച്ച് അത്രയും വരികയില്ല. അതോടൊപ്പം അഹ്ലുസുന്ന കിതാബിലും സുന്നത്തിലും മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മായിലുമെല്ലാം വന്നിട്ടുള്ള സഹാബത്തിന്റെ ശ്രേഷ്ഠതയും അവരുടെ പദവിയും അംഗീകരിക്കുന്നു. അതിൽപ്പെട്ടതാണ് അവർ എല്ലാവരും ഒരുപോലെയല്ല എന്നത്. സുഹബത്തിന്റെ ഫദൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരാണെന്ന ശ്രേഷ്ഠത, മഹത്തായ ശ്രേഷ്ഠത അവരിൽ എല്ലാവർക്കുമുണ്ട്. എന്നാൽ പിന്നീട് ഫദ്ലിൽ മറ്റു ചില കാരണങ്ങളാൽ അവർ ശ്രേഷ്ഠതയിൽ പരസ്പരം ഏറ്റക്കുറച്ചിലുകൾ ഉള്ളവരാണ്, അഥവാ അവരുടെ ചിലർക്കാൾ ശ്രേഷ്ഠതയുണ്ട്. എന്നിട്ട് ഷൈഖുൽ ഇസ്ലാം റഹിമഹുള്ള പറഞ്ഞു, ഉദാഹരണത്തിന് അഥവാ ഒരു സഹാബത്തിൽപ്പെട്ട ചിലർ, ഒരു വ്യക്തി എന്ന നിലക്കല്ല, ചിലർക്ക് ചിലരെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. സുൽഹുൽ ഹുദൈബിയ, ഹുദൈബിയ സന്ധിക്ക് മുൻപേ ഈമാൻ സ്വീകരിക്കുകയും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുകയും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി യുദ്ധം ചെയ്യുകയും ഒക്കെ ചെയ്ത സഹാബികൾക്ക് അതിനുശേഷം ഇതൊക്കെ ചെയ്തവരെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ മുഹാജിറുകൾക്ക് അൻസാറുകളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ അഹ്ലു ബദർ, ബദറിൽ പങ്കെടുത്ത സഹാബിമാർ, അവരോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, അഅ്മലു മാ ശിഇതും ഫഖദ് ഗഫർതു ലക്കും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന്. കാരണം അവരുടെ മുൻകഴിഞ്ഞ ഫദൽ അത്രയും വലുതാണത്. അവരുടെ ശേഷം വരുന്ന പാളിച്ചകൾ വല്ലതും അവർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടാൻ മാത്രം വലിയ ശ്രേഷ്ഠത അവർക്ക് മുമ്പ് ഉണ്ടായിരിക്കുന്നു. വലിയ സാലിഹായ അമലുകൾ അവർ ചെയ്തിരിക്കുന്നു. അതുപോലെ ഷൈഖുൽ ഇസ്ലാം പറയുന്നു, വബിഅന്നഹു ലാ യദ്ഖുലുൻ നാറ അഹദുൻ ബായഅ തഹ്ത ശജറ, ആ മരത്തിന് കീഴെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്തവർ അവരിൽ ഒരാളും തന്നെ നരകത്തിൽ പോവുകയില്ല. അതാണ് ദയാഅത്തുർ റുബ്വാൻ. അതെന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. കമ അഖ്ബറ ബിഹി അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവരാരും നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മാത്രമല്ല, അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവരെത്ര പേരുണ്ട്? 1400-ലധികം പേരുണ്ട്. ഇത്രയും വലിയൊരു സംഘം ആളുകളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, അവരിൽ ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോ സുൽഹുൽ ഹുദൈബിയയിൽ പങ്കെടുത്തവർക്ക് അതിൽ പങ്കെടുക്കാത്ത സഹാബികളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. എല്ലാവരും എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹ്ബത്തിന്റെ, നബിയുടെ സഹാബിമാരാണവർ എന്ന ശ്രേഷ്ഠത ഉള്ളതോടൊപ്പം ഇതുപോലുള്ള ചില ശ്രേഷ്ഠതകൾ ചിലർക്ക് അധികമായുണ്ട് എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ പറയുന്നു, വയശ്ഹദൂന ബിൽ ജന്നതി ലിമൻ ഷഹിദ ലഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽഅസറ വകതാബിത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് വഗൈറിഹിം മിന അസ്സഹാബ. അതുപോലെ അഹ്ലു സുന്ന എന്തു ചെയ്യുന്നു, വയശ്ഹദൂന അവർ സാക്ഷ്യം വഹിക്കുന്നു, ബിൽ ജന്നതി സ്വർഗമുണ്ടെന്ന്, ലിമൻ ഷഹിദ ലഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞോ, ആർക്ക് സ്വർഗമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിച്ചോ, ആ സഹാബിമാർക്ക് ഓരോ വ്യക്തികൾ എന്ന നിലക്ക് പേരെടുത്ത് അവർ സ്വർഗത്തിലാണെന്നും അഹ്ലു സുന്ന വിശ്വസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞവരെ, എന്നാൽ ബാക്കി സഹാബിമാരെ മുഴുവൻ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. അത് മൊത്തത്തിലാണ്, കാരണം അവർ സന്മാർഗത്തിന്റെ ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരുടെ മാർഗം സ്വീകരിക്കാനാണ് നമ്മോട് പറഞ്ഞത്, അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞത്. മൊത്തത്തിൽ അവർ സ്വർഗത്തിലാണെന്ന് നാം വിശ്വസിക്കുന്നു. പക്ഷേ അവരിൽ ഓരോരുത്തരെ പേരെടുത്ത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരെയാണ് നാം പേരെടുത്ത് ഉറപ്പിച്ചു പറയുന്നത്. ബാക്കി എല്ലാവരെയും അവർ സ്വർഗത്തിലാണെന്ന് നാം പ്രതീക്ഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലാണെന്ന് ഷഹാദത്ത് പറഞ്ഞവർ ആരെ പോലെ, കല്ലാശറ പത്തുപേർ, പത്ത് സഹാബിമാർ. ഈ പത്തുപേർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരൊറ്റ ഹദീസിൽ സ്വർഗത്തിലാണെന്ന് പറഞ്ഞവരാണ്. അവർ നാലു പേർ ആരൊക്കെയാണ്, നാല് അൽ ഖുലഫാഉർ റാഷിദൂൻ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഈ നാലു പേർ. ബാക്കി ആറു പേർ, തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്, സുബൈർ ബിൻ അവ്വാം, സഅദ് ബിൻ അബി വഖാസ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഈദ് ബിൻ സെയ്ദ്, അബു ഉബൈദ ഇബ്ൻ ജറാഹ് എന്നീ ആറ് സഹാബിമാർ. തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്, സുബൈർ ബിൻ അവ്വാം, സഅദ് ബിൻ അബി വഖാസ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഈദ് ബിൻ സെയ്ദ്, അബു ഉബൈദ ഇബ്ൻ ജറാഹ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ പത്ത് സഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെയായി എണ്ണി, അബൂബക്രിൻ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് വന്നിരിക്കുന്നു. പേരെടുത്ത് ഓരോരുത്തരെ ഒറ്റ ഒരു ഒരു നസഖിൽ ഓരോരുത്തരെ ഒരു വരിയായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് അവർ അവരെ പറയുന്നത് അൽ ആശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബിമാർ. അതിനർത്ഥം ഇവർ മാത്രമേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ളൂ എന്നല്ല, മറിച്ച് ഇവരെ ഒരൊറ്റ ഹദീസിൽ ഇവർ പത്ത് പേർ വന്നിരിക്കുന്നു. അവരെ ഓരോരുത്തരെ നാം സ്വർഗത്തിലാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു, നാം വിശ്വസിക്കുന്നു. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, അതുപോലെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു സഹാബിയാണ് സാബിത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി. ഈ സഹാബിയുടെ കഥ എന്താണെന്ന് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം നല്ല ശബ്ദമുള്ള ഒരു സഹാബിയായിരുന്നു, ഖതീബു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അറിയപ്പെട്ട സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖതീബാണ് അദ്ദേഹം. സൂറത്തുൽ ഹുജറാത്തിലെ ആയത്ത് അവതരിച്ചപ്പോൾ, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തഷ്ഊറൂൻ എന്ന സൂറത്തുൽ ഹുജറാത്തിലെ ആയത്ത് അവതരിച്ചു. യാ അയ്യുഹല്ലദീന ആമനു വമുഅ്മിനുകളെ, യാ ലാ തർഫഉ അസ്വാതകും നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത്, ഫൗക സൗതിൻ നബി നബിയുടെ ശബ്ദത്തെക്കാൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി, ആ നബിയോട് നിങ്ങൾ ഒറ്റയിട്ട് സംസാരിക്കരുത്. കജ്ഹരി ബഅദികും ലിബഅദിൻ മറ്റു ചിലരോട് നിങ്ങൾ ശബ്ദത്തിൽ സംസാരിക്കുന്നത് പോലെ, അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഊറൂൻ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകാതിരിക്കാൻ. നിങ്ങൾ അങ്ങനെ സംസാരിച്ച നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകുമെന്നാണ് ആയത്തിന്റെ മഫ്ഹൂം. അതിന് മനസ്സിലാക്കാനുള്ള കാര്യം അങ്ങനെയാണ്. ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം സാബിത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു അൻഹുവിനെ പിന്നെ കാണാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാബിത്തിന് അന്വേഷിക്കാൻ ഒരാളെ അയച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്, അവിടുന്ന് അവിടുത്തെ സഹാബിമാരിൽ ചിലരെ കണ്ടില്ലെങ്കിൽ അവരെ അന്വേഷിക്കും എന്നത്. ചിലപ്പോൾ അന്വേഷിച്ച് അങ്ങോട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലും. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ഖുലുഖിൽപ്പെട്ട കാര്യങ്ങളാണ്. സാബിത് റളിയല്ലാഹു അൻഹുവിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കാൻ ഒരാളെ പറഞ്ഞയച്ചു. സാബിത് റളിയല്ലാഹു അൻഹു വീട്ടിലിരുന്ന് കരയുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നരകക്കാരനാണ്, കാരണം എന്റെ ശബ്ദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ ഉയരാറുണ്ട്, അങ്ങനെ ചെയ്തവരുടെ ആമല് പൊളിഞ്ഞുപോയി എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. അങ്ങനെ സാബിത് റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ടിരിക്കുന്നു. ഈ വിവരം പറഞ്ഞയച്ചാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് അദ്ദേഹത്തെ സാബിത് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് വലിയൊരു സന്തോഷ വാർത്തയും കൊണ്ടാണ്. അദ്ദേഹം നരകക്കാരനല്ല, വലാകിന്നഹു മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗക്കാരനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാബിത് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു. അവിടുന്ന് കാണാൻ തീരെ ഭംഗിയില്ലാത്തൊരു സഹാബിയായിരുന്നു അദ്ദേഹത്തും. ശാരീരികമായി അദ്ദേഹം വൈരൂപ്യമുള്ള ആളായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ ഖൽബ് ഏറ്റവും നല്ല ഖൽബായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് നമുക്ക് മനസ്സിലാകും. എത്രത്തോളം അദ്ദേഹത്തിന്റെ ഭാര്യ അവർ ഖുൽഉ ആവശ്യപ്പെടുകയുണ്ടായി. ഈ ഭർത്താവുമായുള്ള ബന്ധം ഖാദി വേർപെടുത്തി തരിക, അതിനാണ് ഖുൽഉ എന്ന് പറയുക. പെണ്ണ് ന്യായമായ ചില കാരണങ്ങളുടെ പേരിൽ ഭർത്താവിനോട് ഖാദിയോട് അത് ആവശ്യപ്പെടുക എന്നത്. അവർക്ക് ഈ ഖസാബി റളിയല്ലാഹുവിന്റെ ഈ ഒരു പ്രയാസമുണ്ടായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് അവർ പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സാബിത്ത് നിനക്ക് തന്ന തോട്ടം അത് തിരിച്ചു കൊടുക്കുക. ഖുൽഉയിൽ ഈ പെണ്ണ് ഭർത്താവിന് അയാൾ കൊടുത്ത മഹറോ അല്ല മറ്റെന്തെങ്കിലുമോ സ്വത്ത് കൊടുക്കണം, അപ്പോഴാണ് ഇദ്ദേഹം വേർപെടുത്തുക, ന്യായമായ കാരണങ്ങളുണ്ടെങ്കിൽ. അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ മക്കളുടെ ചെലവ് നിങ്ങൾ തരണ്ടില്ല എന്ന് പറഞ്ഞാലും മതി. ന്യായമായ കാരണം ഒരു പെണ്ണിന് ഭർത്താവിനെ വേണ്ടെന്ന് പറയാനുണ്ടെങ്കിൽ ഓക്ക്, ആണ് പെണ്ണിനെ തലാക്കല്ലെന്ന പോലെ തലാക്കുമല്ലാന്ന് സാധ്യമല്ല, മറിച്ചൊരു ഖാദിയാണ് അത് നടപ്പിലാക്കേണ്ടത്. ഒരു ഖാദി, ഖാദി ഇല്ലാത്ത നാടാണെങ്കിൽ മുസ്ലിമീങ്ങളിൽ ഖാദിയുടെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റിയ ഒരാൾ ആ സ്ഥാനത്ത് നിന്ന് അത് നടപ്പിലാക്കണം. ഖാദിയുടെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റിയ ഒരാൾ അത് നിന്ന് നടപ്പിലാക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നടപ്പിലാക്കും. സാബിത് റളിയല്ലാഹു അൻഹുവിനോട് അങ്ങനെ ചെയ്തു കൊടുത്തേക്കാൻ പറയും. അങ്ങനെയുള്ള സഹാബിയാണ് സാബിത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് റളിയല്ലാഹു അൻഹു. ഖതീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിക്ക് വേണ്ടി മറുപടികൾ പറഞ്ഞിരുന്നു, റസൂലുള്ളാഹിക്ക് വേണ്ടി സംസാരിച്ചിരുന്നു. മുസൈലിമത്തുൽ കജ്ജാബ് എന്ന കള്ളപ്രവാചകൻ, അവൻ നബിയാണെന്ന് പറഞ്ഞു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ അവൻ വന്നിരുന്നു. അവൻ കൊല്ലപ്പെടുന്നത് പിന്നീടാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് യമാമ യുദ്ധത്തിലാണ് മുസൈലിമ അൽ കജ്ജാബ് കൊല്ലപ്പെടുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അവൻ നുബുവത്ത് വാദിച്ച് വന്നിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് ഇത് നിർത്താൻ ആവശ്യപ്പെട്ടപ്പോ മുസൈലിമ പറഞ്ഞു, ശരി, ഞാൻ അവസാനിപ്പിക്കാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഒരു നിബന്ധനയുണ്ട്, താങ്കൾക്ക് ശേഷം അധികാരം എനിക്കായിരിക്കണം, താങ്കൾക്ക് ശേഷം ഖലീഫ ആരാവണം, ഞാനാവണം എന്ന് മുസൈലിമ പറഞ്ഞു. സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. റസൂലുള്ള പറഞ്ഞു, ഇത് നിനക്ക് തന്നാൽ നീ നിർത്തുമെന്ന് ഇത് നിർത്തുമെന്ന് ആവശ്യപ്പെട്ട ഞാൻ ഇതുപോലും തരില്ല. നിനക്കുള്ള മറുപടി സാബിത് ബിൻ ഖൈസ് തരൂ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോവുകയുണ്ടായി. അപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സംസാരിച്ചിരുന്ന മഹാനായ സഹാബിയാണ് സാബിത് ഇബ്നു ഖൈസ് ഇബ്നു ശമാസ് റളിയല്ലാഹു അൻ. അവിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സന്തോഷ വാർത്ത, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഷഹാദ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വേറെയും പല സഹാബിമാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വേറെയും പല ഷഹാദത്തുകൾ അവിടുത്തെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് പല സഹാബിമാർക്ക് ഇതുപോലെ പല സന്ദർഭങ്ങളിൽ. വഗൈറിഹിം മിന സഹാബ, അതാണ് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത്, വഗൈറിഹിം മിന സഹാബ, വേറെയും ഇവരല്ലാത്ത വേറെ സഹാബിമാർ. ഇതുപോലെ ഉക്കാശ ഇബ്നു മിഹ്സൻ റളിയല്ലാഹു അൻഹു, നമ്മൾ കേട്ടിട്ടില്ലേ, 70,000 പേർ ഹിസാബോ അദാബോ ഇല്ലാതെ സ്വർഗത്തിലേക്ക് കിടക്കുന്നു പറഞ്ഞപ്പോ ഉക്കാശ എന്ന് പറഞ്ഞു, ഉദുഅല്ലാഹു ജഅലനി മിൻഹു, അള്ളാഹു എന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ ദുആ ചെയ്യു നബിയെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അന്ത മിൻഹു, താങ്കൾ ആ കൂട്ടത്തിലാണ്. അതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സ്വർഗത്തിൽ താങ്കളുടെ ചെരിപ്പടി ശബ്ദം, കാലടി ശബ്ദം ഞാൻ കേട്ടു. എന്താണ് ബിലാലെ കാരണം? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എപ്പോ ഒതു എടുത്താലും രണ്ടര കാറ്റ് നിസ്കരിക്കും, എപ്പോ ഒതു ചെയ്താലും രണ്ടര കാറ്റ് നിസ്കരിക്കുമെന്ന് ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതുപോലെ ഉള്ള സന്തോഷ വാർത്തകൾ അറിയിക്കപ്പെട്ട വേറെയും സഹാബിമാരുണ്ട്. അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു എന്ന സഹാബി യഹൂദിയായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു സലാം, അവിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു, അൽ ഹസൻ വൽ ഹുസൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെ കുട്ടികൾ, സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് അവർ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ വയസ്സന്മാരുണ്ടാവുന്നല്ല എന്റെ അർത്ഥം, മറിച്ച് യുവാക്കൾ അവരുടെ നേതാക്കളായിരിക്കും ഇവർ രണ്ടുപേർ എന്ന് മനസ്സിലാക്കുക. സ്വർഗക്കാർ എല്ലാവരും ഒരേ പ്രായത്തിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തലാസി വ തലാസി, 33 വയസ്സായിരിക്കും എല്ലാവർക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് എല്ലാവർക്കും. എന്നാൽ ഇങ്ങനൊരു വിശേഷം അവർക്ക് പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ, ഖദീജ, അവർക്ക് ആ സന്തോഷ വാർത്ത വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ലോകത്തെയും പരലോകത്തെയും ഭാര്യമാർ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണകൾ അവർ ഈ ലോകത്തും പരലോകത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്വാജ് തന്നെയാണ്. അവരെ മറ്റുള്ള പുരുഷന്മാർ പിന്നീട് വിവാഹം കഴിക്കരുത് എന്ന നിയമത്തിന് പിന്നിൽ പല ഹിക്മത്തുകളുണ്ട്, അതിലൊന്ന് ഇതാണെന്ന് പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീ സ്വർഗത്തിൽ ആരുടെ കൂടെയായിരിക്കും? അവൾക്ക് സ്വർഗത്തിൽ പ്രവേശിച്ച ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടെങ്കിൽ, ഒരു പെണ്ണിനെ ഒരു ഭർത്താവ് കല്യാണം കഴിച്ചു, അയാള് മരണപ്പെട്ടു, വേറൊരു ആള് കല്യാണം കഴിച്ചു, അയാൾ മരണപ്പെട്ടു, വേറൊരാള് കല്യാണം കഴിച്ചു, ഇങ്ങനെ രണ്ടോ മൂന്നോ മുസ്ലിമായ ഭർത്താക്കന്മാർ ചിലപ്പോ ഒരു സ്ത്രീക്ക് ഉണ്ടായേക്കാം. എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ചു, ആരുടെ ഭാര്യയായിരിക്കും ഈ സ്ത്രീ? ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അവർക്ക് അള്ളാഹു തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകി, ഏറ്റവും നല്ല ആളെ ആ സ്ത്രീക്ക് ലഭിച്ചേക്കും. എന്നാൽ അതിൽ മറ്റൊരു കൗൽ, അതാണ് കൂടുതൽ ശരിയായത്, അവളുടെ അവസാനത്തെ ഭർത്താവ് ആരാണോ അവരായിരിക്കും അവളുടെ സ്വർഗത്തിലെ ഭർത്താവ് എന്ന് ആ അഭിപ്രായമാണ് കൂടുതൽ ശരി. വല്ലാഹു അഅലം. ഉമ്മു ദർദ റഹിമഹുള്ളാ എന്ന താബിഈ വനിത, ഉമ്മു ദർദ രണ്ടുപേരുണ്ട്, ഉമ്മു ദർദ അൽ കുബ്ര, ഉമ്മു ദർദ സുഗ്ര, രണ്ടുപേരുണ്ട്. ഒന്ന് ഉമ്മു ദർദ അൽ കുബ്ര, അവർ സഹാബി വനിതയാണ്, പക്ഷെ അവർക്ക് ഹദീസ് റിവായത്ത് ഒന്നും വന്നിട്ടില്ല. നമുദർദ ഒന്ന് സുഹറ ഉണ്ട്, പ്രായം കുറഞ്ഞവർ, അവർ താബിഈ വനിതയാണ്, അവർക്കാണ് ഹദീസുകൾ ധാരാളമായി. മുദർദ അബിദർദ എന്നൊക്കെ കാണാം, അബുദർദ അതിന്റെ ഭാര്യയായിരുന്നു അവർ. അവരാരാണ്? അവർ സഹാബി വനിതയല്ല, താബിഈയത്താണ്. അവര് വലിയ ഇൽമുള്ള മഹദിയായ സ്ത്രീയായിരുന്നു. റളിയല്ലാഹു അൻഹ, റഹിമഹുള്ളാ. അവരുടെ ഭർത്താവ് അബുദർദ റളിയല്ലാഹു അൻഹു സഹാബി മരണപ്പെട്ടപ്പോ അവരെ മുആവിയ റളിയല്ലാഹു അൻഹു കല്യാണം ആലോചിച്ചു. അപ്പൊ അവര് പറഞ്ഞു, വേണ്ട, എനിക്ക് സ്വർഗത്തിലും ആരെ ഭർത്താവായി വേണം, അബുദർദിനെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവര് കല്യാണം കഴിക്കില്ലെന്ന് തീരുമാനിച്ചു. അപ്പോ അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവർ പിന്നീട് വിവാഹം ചെയ്യരുത് എന്ന് അതിന് കാരണമുണ്ട്. അവർ മുഅ്മിനുകളുടെ ഉമ്മമാരാണ്. അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹും ഉമ്മഹാത്തുഹും. നബിയാണ് മുഅ്മിനുകളോട് ഏറ്റവും അടുപ്പമുള്ള ആൾ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ മുഅ്മിനുകളുടെ ഉമ്മമാരാണ്. ഉമ്മാനെ വിവാഹം ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോ അത് അതുകൊണ്ടാണത്. എന്നാൽ അതിൽ ഇങ്ങനെയും ചില ഹിക്മത്തുകളുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഒന്നെന്താ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ് സ്വർഗത്തിൽ, അതുകൊണ്ടുകൂടിയാണ്. അതുപോലെ വേറെ ചില ഹിക്മത്തുകൾ അല്ലാഹു അലം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ്, ഒരാൾ പൊതുവെ മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്, ഒരു പെണ്ണിനെ അയാൾ വിവാഹം ചെയ്താൽ അവളുടെ ആദ്യത്തെ ഭർത്താവിനോട് ഇയാൾക്ക് ചെറിയൊരു നീരസം തോന്നുക എന്നത്. ഒരു പെണ്ണിനെ ഒരാളെ വിവാഹം ചെയ്തു, അയാളുടെ അവളുടെ ആദ്യത്തെ ഭർത്താവിനോട് ഒരു നീരസം, അയാൾ ജീവിച്ചിരിക്കുന്ന ആളാകട്ടെ മരിച്ച ആളാകട്ടെ, ഒരു നീരസം മനസ്സിൽ തോന്നുക എന്നുള്ളത് പുരുഷന്റെ പ്രകൃതിയിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, ولا تنكحوا ما نكح آباؤكم من النساء إلا ما قد سلف إنه كان فاحشة ومقتا وساء سبيلا. നിങ്ങളുടെ ഉപ്പമാർ വിവാഹം ചെയ്തവരെ നിങ്ങൾ പിന്നെ വിവാഹം ചെയ്യരുത്. ജാഹിലിയത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഉപ്പാന്റെ ഭാര്യയെ ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ മകൻ വിവാഹം ചെയ്യുമായിരുന്നു. അയാൾ ഉമ്മല്ല, സ്വന്തം ഉമ്മയല്ല, ഉപ്പാന്റെ വേറെ ഭാര്യയാണ്. ആ പെണ്ണിനെ ഉപ്പ മരിച്ചാൽ മക്കൾ വിവാഹം ചെയ്തിരുന്നു ജാഹിലിയത്തിൽ. അള്ളാഹു നമുക്ക് വിവാഹം ചെയ്യൽ ഹറാം ആണെന്ന് പറഞ്ഞ സ്ത്രീകളെ കുറിച്ച് പറയുന്ന ആയത്തുണ്ട് സൂറത്തുൻ നിസായിൽ, മൂന്ന് ആയത്തുകൾ. അതിൽ ഒന്നാമത്തെ ആയത്ത് ഇതാണ്. രണ്ടാമത്തെ ആയത്തിൽ ഒരുപാട് സ്ത്രീകളെ പറഞ്ഞു. വിവാഹം ചെയ്യാൻ നമുക്ക് ഹറാമായ സ്ത്രീകളെ കുറിച്ച് എല്ലാവരെയും കുറിച്ച് പറഞ്ഞു. എന്നാൽ ഈ ആയത്തിൽ ഒറ്റൊരു കാര്യമാണ്, പക്ഷെ അത് ഒറ്റ ആയത്തിൽ അള്ളാഹു പറഞ്ഞു. നിങ്ങളുടെ ഉപ്പമാർ മുമ്പ് വിവാഹം ചെയ്ത സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. ഇല്ലാമ പതിച്ചറക്കും, നേരത്തെ ജാഹിലിയത്തിൽ അറിയാതെ ചെയ്തു പോയത് ഒരിക്കൽ. ഇന്നഹു കാന ഫാഹിശതൻ, അത് വൃത്തികേടാണ്. വമഖ്തൻ, കോപകരമായ കാര്യമാണ്, കോപം ഉണ്ടാക്കുന്ന കാര്യമാണ്. വസാഅ സബീല, മോശമായ മാർഗമാണ്. വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഇന്നഹു കാന ഫാഹിശതം വസാഅ സബീല എന്നല്ലേ പറഞ്ഞത്, ഇവിടെ അത് രണ്ടും അതിന്റെ കൂടെ വമഖ്തൻ എന്നുകൂടി പറഞ്ഞു. കടുത്തതാണ് ആ ആയത്തിന്റെ തഫ്സീറിലും പണ്ഡിതന്മാർ പറഞ്ഞു. അതിനൊരു കാരണം എന്താ, സ്വന്തം ഉപ്പാനോട് വിരോധം തോന്നും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകൻ, ആ ഉമ്മത്തിന്റെ ഉപ്പാന്റെ സ്ഥാനത്താണ്, ആ ഉമ്മത്തിന്റെ ഉപ്പാന്റെ സ്ഥാനത്താണ് ആര്, ആ ഒരു സമുദായത്തിലെ പ്രവാചകൻ. അതുകൊണ്ടാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞത്, സ്വർഗരതിയിൽ ആളുകളായ കൗമിനോട് അതിഥികളായി മലായിക്കത്ത് വന്നപ്പോ അവരെ ഇതിന് കിട്ടുമെന്ന് നോക്കാൻ ആ വൃത്തികെട്ട കൗമ വന്നപ്പോ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹൗലാഹി ബനാത്തി, ഇതാ എന്റെ പെൺമക്കൾ, ഉന്ന അത്തഹറുലക്കും, അവരാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ലത്, പരിശുദ്ധമായത്. അതിന്റെ തഫ്സീറിലും പണ്ഡിതന്മാര് പറഞ്ഞു, അവിടെ ബനാത്തി എന്ന് പറഞ്ഞാൽ ലൂത്തിനെ പിന്നെ നേരെ മക്കളല്ല ഉദ്ദേശം, ഈ ഉമ്മത്തിലെ സ്ത്രീകൾ ഇതാ നിങ്ങൾക്ക്, ബനാത്തി എന്റെ പെൺമക്കൾ. അഥവാ ഒരു നബി ആ ഉമ്മത്തിലെ പിതാവിന്റെ സ്ഥാനത്താണ്. അപാർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവരെ വിവാഹം ചെയ്യാൻ ഈ ഉമ്മത്തിന് ഹറാമാകാൻ ഇങ്ങനെ പല പല ഹിക്മത്തുകൾ അതിന്റെ പിന്നിലുണ്ട് എന്നാണ് അല്ലാഹു തആല ആലം. ഷൈഖുൽ ഇസ്ലാം പറയുന്നു, വയുഖിറൂന ബിമാ തവാസറ ബിഹി നഖ്ലു عن امير المؤمنين علي بن ابي طالب رضي الله عنه وغيره من انه خير من ان خير هذه الامه بعد نبيها ابو بكر ثم عمر ويثلثون بعثمان ويربعون بعلي كما دلت عليه الاثار وكما أجمعت الصحابة على تقديم عثمان في البيعة. أهل السنة الصحابة كرسول الله بشواسة معنا ويكررون أور وربكم ورشي وشوشكم أور وربك برينو بما أور ستبرتنو بما تواتر به النقل نقل أدواء رواية تقل وانكو لدبوالي തവാത്തറ എന്ന് പറയാം മുത്തവാത്തറായി വന്നിരിക്കുന്നു. ധാരാളക്കണക്കിന് പരമ്പരകളിലൂടെ ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കാത്ത വണ്ണം. ഇപ്പൊ ഈ ഖുർആൻ ഇതല്ല ഖുർആൻ, ഖുർആൻ വേറുണ്ട് എന്നൊരാൾ പറഞ്ഞാലോ, മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ തവാത്തറായി ലഭിച്ചതാണ് ഈ ഖുർആൻ. മുത്തവാത്തറായി വന്നിട്ടുള്ളതാണ് ഇത്. അതല്ല ഇത് എന്ന് പറഞ്ഞാലോ, ഒരാൾ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യമാണ്. റിവായത്തിൽ തവാത്തുറായി ഒരുപാട് ഒരുപാട് വഴികളിലൂടെ വന്ന കാര്യമാണ്. അൻ അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബീ ത്വാലിബിൻ, ആരിൽ നിന്ന് വന്നിട്ടുണ്ട്? അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിന്ന്, വഗൈരിഹി, അലി അല്ലാത്ത മറ്റു സഹാബിമാരിൽ നിന്നും വന്നിട്ടുണ്ട്. മിൻ അൻ ഖൈറ ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയഹ, എന്താണ് വന്നത്? അന്ന ഖൈറ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായ ഏറ്റവും നല്ല വ്യക്തി ആരാണ്? ബഅദ നബിഹ, ഈ ഉമ്മത്തിലെ നബിക്ക് ശേഷം, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല വ്യക്തി ആരാണ്? അബൂബക്കറിൻ അബൂബക്കർ, സുമ്മ ഉമർ, പിന്നെ ഉമർ ബിൻ ഖത്താബ്. വയുസല്ലിസൂന, അതുപോലെ അഹ്ലുസുന്ന മൂന്നാമതായി എണ്ണുന്നു ബി ഉസ്മാൻ, ഉസ്മാൻ ആണെന്ന് മൂന്നാമത്തെ അഫ്ളു ഹാദിഹിൽ ഉമ്മ. ويربعون അതുപോലെ നാലാമത് ആരാണ്? നാലാമത്തെ സ്ഥാനത്തുള്ളത് അലിയൻ, അലി റളിയല്ലാഹു അൻഹു ആണെന്ന്, അലി റളിയല്ലാഹു അൻഹു ആണെന്ന് അഹ്ലു സുന്ന വിശ്വസിക്കുന്നു. كما دلت عليه الآثار, അസറുകൾ ഇതിന് തെളിവായി വന്നിട്ടുള്ളത് പോലെ, ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബത്തിൽ നിന്നും വന്നിട്ടുള്ള റിവായത്തുകൾ നേരിട്ടും പ്രത്യക്ഷമായും പരോക്ഷമായും തെളിവായി ഈ വിഷയത്തിൽ വന്നിട്ടുള്ളതുപോലെ. വഖമ അജ്മഅത്ത് സഹാബ, അതുപോലെ സഹാബികൾ ഇജ്മായിലായിട്ടുള്ളതുപോലെ, അവരുടെ ഇജ്മാ ഉണ്ട് ഈ വിഷയത്തിൽ. അവരെന്തിനാണ് ഇജ്മാ ആയിട്ടുള്ളത്? അല തഖ്ദീമി ഉസ്മാന ഫിൽ ബൈഅ, ഖലീഫയായി ബൈഅത്ത് സഹാബിമാർ ആർക്ക് ചെയ്തു ആദ്യം? അലിയേക്കാൾ മുന്നേ ഉസ്മാന്, അതിനു മുമ്പ് ഉമറിന്, അതിനു മുമ്പ് അബൂബക്കറിന്. നോക്കൂ, ഈ വിഷയം ഏത് സഹാബിയിൽ നിന്ന് വന്നതാണ്? ഇബ്നു തൈമിയ ആദ്യം എടുത്തു പറഞ്ഞത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ നസ്രാനികളെ, നസ്രാനികൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇബാദത്ത് ചെയ്യുന്നു. അല്ലാഹു ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു. ഈസാ നബി പറഞ്ഞെന്താ? വഅബ്ദുല്ലാഹ റബ്ബി വറബ്ബക്കും, നിങ്ങൾ എന്റെ നിങ്ങളുടെ റബ്ബായ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. വഅബ്ദുല്ലാഹ അബി വറബ്ബക്കും എന്നാണോ പറഞ്ഞത്? എന്റെ പിതാവ് നിങ്ങളുടെ റബ്ബുമായ അള്ളാഹനെ എന്നല്ല. അല്ലെങ്കിൽ എന്നെ ഇബാദത്ത് ചെയ്യൂ, ഞാൻ അള്ളാഹുവിന്റെ മകനാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് അള്ളാഹു, അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ മൂന്നിലൊന്നാണ് എന്നാണോ പറഞ്ഞത്? അല്ല. വഅബ്ദുല്ലാഹ റബ്ബി വറബ്ബക്കും, എന്റെ നിങ്ങളുടെയും റബ്ബായ അള്ളാഹനെ ഇബാദത്ത് ചെയ്യുക. അള്ളാഹിന്റെ അബുദാണെന്ന കാര്യത്തിൽ ഞാൻ നിങ്ങൾ ഒരുപോലെയാണ്. അള്ളാഹുവിന്റെ അബുദാണെന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളും ഒരുപോലെയാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി പറഞ്ഞ വാക്ക് ഇന്നി അബ്ദുല്ലാഹ്. മറിയം ഈ കുഞ്ഞിനെ കുറിച്ച് യഹൂദികൾ ചോദിച്ചപ്പോൾ കുട്ടിയെ കാണിച്ചു കൊടുത്തു. അതിനോട് ചോദിച്ചു, അഷാറത്ത് ഇലൈ ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ. കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കൂ, കാണിച്ചു കൊടുത്തു. അവർ ചോദിച്ചു, ഞങ്ങൾ എങ്ങനെയാണ് തൊട്ടിൽ കിടക്കുന്നത് കുട്ടിയോട് സംസാരിക്കുക? ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഞാൻ അള്ളാഹിന്റെ അബ്ദാണ്. ഖാല ഇന്നി ഇബ്നുല്ലാഹ് എന്നാണ് അള്ളാഹു പറഞ്ഞത്? ഖാല ഇന്നി അനല്ലാഹ് എന്നാണോ? ഖാല ഇന്നി അന സാലിസു സലാസ എന്നാണോ? അല്ല, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹിന്റെ അടിമയാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് ഇതാ ഈസാ നബിയുടെ വാക്ക്. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. ഇന്നമാ അന അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അള്ളാഹിന്റെ അബ്ദു റസൂലുമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, അതുകൊണ്ട് ഞാൻ അള്ളാഹിന്റെ അടിമയും റസൂലുമാണ് നിങ്ങൾ പറയുക. നസ്രാനികൾ ഈസാ നബിയെ പുകഴ്ത്തിയതുപോലെ നിങ്ങളെ അമിതമായി പുകഴ്ത്തരുത്. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. ഇതാ അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനെയും ചീത്ത വിളിക്കുന്നവർക്ക് ആരെയാണ് അവർ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്? ആ അലിയുടെ വാക്കുകൾ ഇതാ. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവനാണ് ശ്രേഷ്ഠർ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് നല്ലൊരു ഇസ്തിദ്ലാലാണ്, തെളിവ് പിടിക്കലാണ്. റാഫിദികൾക്ക് ഇതിനേക്കാളും ശക്തമായ മറുപടി എന്തുണ്ട്? പക്ഷെ ദലീൽ പ്രയോജനപ്പെടാത്ത ആളുകളാണവർ. ദലീൽ പ്രയോജനപ്പെടാത്ത ആളുകളാണ് അവരിൽ ഒരുപാട് പേർ. തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്, അവരുടെ ഹവയുടെ, അവരുടെ തോന്നിവാസത്തിന്റെ പിന്നാലെയാണ്. അങ്ങനെ ഒരുത്തൻ പോകാൻ തീരുമാനിച്ചാൽ പിന്നെ അവന് ദലീൽ പ്രയോജനപ്പെടുകയില്ല. ഇത്തിബാഉൽ ഹവ, ഹവയെ പിൻപറ്റാൻ, സ്വന്തം ദേഹേച്ഛയെ, സ്വന്തം തോന്നിവാസത്തെ ഒരുവൻ പിൻപറ്റാൻ തീരുമാനിച്ചാൽ അവൻ എത്ര തെളിവ് കൊടുത്തിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല, സ്വീകരിക്കുകയില്ല. കാരണം ദലീൽ കിട്ടാത്തല്ല അവന്റെ പ്രശ്നം, അവന്റെ ഹവയാണ് അവന്റെ പ്രശ്നം. അവന്റെ ഹവക്ക് പിന്നാലെയാണ് അവൻ പോവുക. അതുകൊണ്ടാണ് അഹ്ലുൽ സുന്നയുടെ പ്രത്യേകതയായി പറയുന്നത്, അവർക്കൊരു ഹദീസ് കിട്ടിയാൽ, തെളിവ് കിട്ടിയാൽ, അവരിതുവരെ ചെയ്യുന്നതിനെതിരായിട്ടാണ് ആ തെളിവെങ്കിലും അവർ സന്തോഷിക്കും. അൽഹംദുലില്ലാഹ്, ഹഖ് മനസ്സിലായല്ലോ. എന്നാൽ ബിദഅത്തിന്റെ ആളുകളുടെ ലക്ഷണമാണ്, അവർക്ക് തെളിവ് കിട്ടിയാൽ അവർക്ക് യോജിച്ചാണെങ്കിൽ അവർ സന്തോഷിക്കും, അവർക്ക് യോജിച്ചില്ലെങ്കിൽ അവർക്ക് ദേഷ്യം പിടിക്കും. ഇതൊരിക്കലും അഹ്ലുൽ സുന്നയുടെ ലക്ഷണമല്ല, മറിച്ച് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ കിട്ടിയാൽ അവർ സന്തോഷിക്കുകയാണ് ചെയ്യുക. അവർക്ക് തെളിവ് കിട്ടിയാൽ അവർ ഹക്ക് ഞങ്ങൾ എത്തിയല്ലോ, ഞങ്ങൾക്ക് ഹക്ക് ഇന്നതാണെന്ന് തിരുത്തി തന്നല്ലോ ആളുകൾ, ഹക്ക് ബോധ്യപ്പെട്ടല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും അവർ തിരുത്തുകയുമാണ് ചെയ്യുക. അത് അഹ്ലുൽ സുന്നയുടെ സ്വഭാവമാണ്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, ഇതാ ഇങ്ങനെയാണ് അഹ്ലുൽ സുന്നത്തിന്റെ വിശ്വാസം. ആദ്യ ഈ ഉമ്മത്തിൽ ഏറ്റവും അഫ്ദൽ അബൂബക്കർ, സുമ്മ ഉമർ, പിന്നെ ഉസ്മാൻ, പിന്നെ അലി. ഇതിന് ഒരു തെളിവ് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ്, വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ്, സഹാബികൾ ഇങ്ങനെയാണ് ബൈഅത്ത് ചെയ്തത്, മുസ്ലിം ഉമ്മത്തിന്റെ ഭരണാധികാരികളായി അവർ ബൈഅത്ത് ചെയ്തത് ഈ ക്രമത്തിലാണ്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്ന്. അതോടൊപ്പം ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, مع ان بعض اهل السنه كانوا قد اختلفوا في عثمان وعلي بعد اتفاقهم على تقديم ابي بكر وعمر ايهما افضل. എന്നാൽ മുൻകാലത്തു തന്നെ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർക്കിടയിലും അല്ലാത്തവർക്കിടയിലും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അബൂബക്കറും ഉമറും കഴിഞ്ഞാൽ പിന്നെ മൂന്നാം സ്ഥാനം ആർക്കാണ്? മൂന്നാമത് അഫ്ദൽ ആരാണ്? ഉസ്മാനോ അലിയോ? റളിയല്ലാഹു അൻഹുമ. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം മുൻഗാമികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അവർ റാഫിദികളെപ്പോലെ, ഷിഇകളെപ്പോലെ, അവർക്ക് മുമ്പുള്ള അലി റളിയല്ലാഹുവിന് മുമ്പുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫമാരെ ചീത്ത വിളിക്കുന്നവരോ അവരെ സ്നേഹിക്കാത്തവരോ ഒന്നുമല്ല. മറിച്ച് ഈ രണ്ടുപേരിൽ ആർക്കാണ് കൂടുതൽ ഫദലുള്ളത് എന്നതിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അഹ്ലു സുന്നത്തിൽ ചിലർക്ക് ഇങ്ങനെ ഉണ്ട്, അത് തള്ളിക്കണ്ണുകൊണ്ടല്ല നമ്മൾ പറയുന്നത്. കാനു, അവരായിരുന്നു, ഖദ് ഇഖ്തലഫു, അവർ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു. ഉസ്മാൻ വഅലി, രണ്ടുപേരുടെ കാര്യത്തിൽ, ആരുടെ കാര്യത്തിൽ? ഉസ്മാന്റെയും അലിയുടെയും കാര്യത്തിൽ. ബഅദ ഇത്തിഫാഖിഹിം, അവർ യോജിപ്പിലാണ്, അവർ യോജിച്ചിട്ടുണ്ട്, നേരത്തെ അവർ യോജിച്ചിട്ടുണ്ട്. ഏത് കാര്യത്തിൽ? അലാ തഖ്ദീമി അബൂബക്കറിൻ വഅമർ, അബൂബക്കറും ഉമറുമാണ് ഈ രണ്ടുപേരെക്കാളും മുൻപേ ഫദലുള്ളവർ എന്നതിൽ അവർക്ക് യോജിപ്പുണ്ട്. പക്ഷെ ഈ രണ്ടുപേരുടെ കാര്യത്തിൽ അയ്യുഹുമ അഫ്ദൽ, ഇവർ രണ്ടുപേരിൽ ആരാണ് കൂടുതൽ ശ്രേഷ്ഠൻ എന്ന് അവർക്ക്, അവരിൽ ചിലർക്ക്, അഹ്ലു സുന്നത്തിൽ ചിലർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഫഖദ്ദമ ഖൗമുൻ ഉസ്മാൻ, അവരിൽ ചിലർ പറഞ്ഞു അഫ്ദൽ ഉസ്മാനാണ്. ഫഖദ്ദമ ഖൗമുൻ, അവർ ചിലർ മുന്നിലേക്ക് വെച്ചു ഉസ്മാനെ. വസക്കത്തു, എന്നിട്ട് അവർ ഒന്നും പറഞ്ഞില്ല, പിന്നെ ഒന്നും നാലാമന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. ഔ റബ്ബഉ ബിഅലിയിൻ, അല്ലെങ്കിൽ അവർ നാലാമതായി അലിയുടെ പേര് പറഞ്ഞു. എന്നിക്കിൽ അങ്ങനെ പറയൂ, എന്നിക്കി ഉസ്മാൻ എന്ന് പറഞ്ഞു, പിന്നെ ഒന്നും പറയുക, അല്ലെങ്കിൽ നാലാമതായി അലിയുടെ പേര് പറഞ്ഞു. വഖദ്ദമ ഖൗമുൻ അലിയൻ, വേറെ ചില ആളുകൾ ആര് ആണ് മൂന്നാം സ്ഥാനത്തെന്ന് പറഞ്ഞു. ആര്? അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. വഖൗമുൻ തവഖഫു, വേറെ ചില ആളുകളായിട്ട് തവഖഫു, അവർ അബൂഹറിനെ ഉമറിന്റെയും പേര് പറഞ്ഞു. പിന്നെ മൂന്നാമത്തെയും നാലാമത്തെയും ആളെ കാര്യത്തിൽ ഒന്നും പറഞ്ഞില്ല, തവക്കുഹ് എന്ന നിലപാട് സ്വീകരിച്ചു. തെളിവ് അത് ഒരു നിലക്കും ഏതാണ് റാജിഹ് എന്ന് ബോധ്യപ്പെടാതിരിക്കുമ്പോൾ ചില ആളുകൾ തവക്കുഫ് സ്വീകരിക്കും. ഇതൊക്കെ മനസ്സിലായിട്ടില്ല, അതിലിങ്ങനെ രണ്ട അഭിപ്രായമുണ്ട് എന്ന്. അത് പല സന്ദർഭത്തിലും അനുവദനീയമായ ഒരു നിലപാട് തന്നെയാണ് തവക്കുഫ് എന്ന് പറയുന്നത്. ലാക്കിൻ ഷൈഖുൽ ഇസ്ലാം പറയുന്നു, പക്ഷേ ഇസ്തഖറ അംറു അഹ്ലി സുന്നതി അലാ തഖദീമി ഉസ്മാന സുമ്മ അലിയ്. എന്നാൽ ഇസ്തഖറ പിന്നീട് ഉറച്ചു, അംറു അഹ്ലി സുന്ന അഹ്ലി സുന്നത്തിന്റെ കാര്യം, അലാ തഖദീമി ഉസ്മാന സുമ്മ അലി, ഉസ്മാൻ റളിയല്ലാഹു അൻഹുനെ ആണ് അലിയേക്കാൾ ശ്രേഷ്ഠൻ എന്ന കാര്യത്തിൽ പിന്നീട് അഹ്ലി സുന്നത്തിനിടയിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ശരികൾ മനസ്സിലാക്കണം, ഇത് എന്തിന്റെ കാര്യത്തിലാണ്? അഫ്ളിയത്തിന്റെ കാര്യത്തിലാണ്, അല്ലാതെ ഖിലാഫത്തിന്റെ കാര്യത്തിലല്ല. ഖിലാഫത്തിൽ ഏതെങ്കിലും ഒരുത്തൻ പറയുകയാണ് അലിയായിരുന്നു ഉസ്മാനേക്കാൾ മുന്നേ ഖലീഫയാകേണ്ടെന്ന് പറഞ്ഞാൽ അവൻ ബലാലത്തിന്റെ വാക്കാണ് പറഞ്ഞത്. കാരണം അവൻ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാഇന്റെ എതിരാണ് പറയുന്നത്. സഹാബികൾ യോജിച്ച കാര്യമാണ്. എന്ത്? അലി റളിയല്ലാഹുവിനേക്കാളും മുന്നേ ഖലീഫ ഉസ്മാനാണ്. അങ്ങനെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അവരുടെ അഭിപ്രായ വ്യത്യാസം, മുൻഗാമികളുടെ അഭിപ്രായ വ്യത്യാസം ഫദ്ലിന്റെ കാര്യത്തിലാണ്, ശ്രേഷ്ഠതയുടെ കാര്യത്തിലാണ്. لكن استقر امر اهل السنه على تقديم عثمان ثم علي وان كانت هذه المساله اهل السنه ഇതിലാണ് പിന്നീട് ഉറച്ചിട്ടുള്ളത്. എന്നാൽ ഈ മസ്അല ആണ്, ഈ ഒരു വിഷയം ആണ്. ഏത് വിഷയം? ഉസ്മാൻ ആണോ അലി ആണോ അഫ്ദൽ? അബൂബക്കർ ഉമർ കഴിഞ്ഞാൽ ആ മസ്അല, മസ്അലത്തു ഉസ്മാന വഅലിയ ليست من الاصول, അത് അഹ്ലു സുന്നത്തിന്റെ ഉസൂലുകൾപ്പെട്ടതാണെന്ന് പറയാൻ കഴിയില്ല. മൂന്നാമത്തെ സ്ഥാനം ഉസ്മാനും നാലാമത്തത് അലിയും എന്നത് ഉസൂലാണെന്ന് പറയാൻ കഴിയുകയില്ല. ഉസൂലാണെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലത്തി യുദല്ലലു അൽ മുഖാലിഫു ഫീഹ, അല്ലത്തി യുദല്ലലു അൽ മുഖാലിഫു ഫീഹ. ഉസൂലിൽ ഒരുത്തൻ അഭിപ്രായ വ്യത്യാസത്തിൽ അയാൽ അവൻ എന്താണ്? ബലാലത്തിലാണെന്ന് പറയേണ്ടി വരും. അവൻ ബാലിലാണ്, മുബ്തദിയാണ് എന്ന് പറയേണ്ടി വരും. അതാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒരായിരം വിഷയത്തിൽ, ആയിരം മസ്അലയിൽ ചിലപ്പോൾ ഞാൻ നീയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അതിന്റെ പേരിൽ ഒന്നും ഞാൻ നിന്നെ ബലാലത്തിലാണെന്ന് പറയുകയില്ല. ഒരൊറ്റ വിഷയത്തിൽ നീ ഞാനുമായി അഭിപ്രായ വ്യത്യാസത്തിലായാൽ നീ ബലാലത്തിനും ബിദഅത്തിനുമാണെന്ന് പറയേണ്ടി വരും. അത് വിഷയത്തിനനുസരിച്ചിട്ടാണ്, അത് വിഷയത്തിനനുസരിച്ചിട്ടാണ്. അത് അതിനുള്ള തെളിവുകൾ സ്വീകരിക്കുന്ന രീതിക്കനുസരിച്ചിട്ടാണ്. സ്വന്തം അവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു തെളിവും നോക്കാതെ ആളൊരുത്തൻ അഭിപ്രായം പറയുന്നെങ്കിൽ അത് ബലാലത്തിന്റെ മാർഗമാണ്. എന്നാൽ തെളിവുകളുടെ ബലാബലം നിശ്ചയിക്കുന്നതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, ഫഖഹിയായ പല മസാലകളിലും ഉള്ളതുപോലെ. അതിന്റെ പേരിൽ നമ്മുടെ എതിരുള്ള ആളെ മുബ്തദിയാണെന്നോ ബാലല്ലെന്നോ പറയാൻ പാടില്ലാത്തതാണ്. അപ്പൊ ഇങ്ങനെ ഉസ്മാനോ അലിയോ ആരാണ് അഫ്ദൽ എന്ന കാര്യം നമ്മുടെ അഭിപ്രായ വ്യത്യാസത്തിലായാലും ബലാലത്തിലാണ് എന്ന് പറയേണ്ട ഉസൂലിൽപ്പെട്ട കാര്യമല്ല. ഐന്ദ ജുംഹൂരി അഹ്ലു സുന്ന, അഹ്ലു സുന്നത്തിൽ ഭൂരിപക്ഷത്തിനുമിടയിൽ. ലാകിന്നൽ മസ്അലത്തല്ലതി യുദല്ലലുൽ മുഖാലിഫു ഫീഹാ, എന്നാൽ ഒരു വിഷയമുണ്ട്, അല്ലതി യുദല്ലലുൽ മുഖാലിഫു ഫീഹാ, അതിലെതിരായവൻ ബലാലത്തിനാണെന്ന് പറയേണ്ടി വരും. ആ വിഷയം ഏതാണ്? മസ്അലത്തുൽ ഖിലാഫ. ഏതാണത്? മസ്അലത്തുൽ ഖിലാഫ, ഖിലാഫത്തിന്റെ വിഷയം. ഖിലാഫത്തിന്റെ വിഷയം വദാലിക അന്നഹും യുഅ്മിനൂന, അതെന്തെന്നാൽ അഹ്ലു സുന്ന വിശ്വസിക്കുന്നു. അന്നൽ ഖലീഫത ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിൻ തുമ്മ ഉമർ തുമ്മ ഉസ്മാനു തുമ്മ അലിയ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അഹ്ലു സുന്ന വിശ്വസിക്കുന്നു അന്നൽ ഖലീഫത ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമുള്ള ഖലീഫ അബൂബക്കറാൻ, തുമ്മ ഉമർ പിന്നെ ഉമറാൻ, പിന്നെ ഉസ്മാൻ പിന്നെ ഉസ്മാനാൻ, ثم علي بن علي ആണ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ومൻ طعن, ആരാണോ കുത്തി പറയുന്നത്, ആരാണോ തെറ്റാണെന്ന് പറയുന്നത്, في خلافه احد من هؤلاء, ഈ നാലു പേരിൽ ആരുടെയെങ്കിലും ഖിലാഫത്തിൽ ആരെങ്കിലും കുത്തി പറഞ്ഞാൽ, ആ ഉസ്മാൻ ആ സമയത്ത് ഉസ്മാൻ ഖലീഫയത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ അലി ഖലീഫയത് ശരിയായിട്ടില്ല, അതിനേക്കാൾ മുമ്പേ ആണ്ടത് വേറെ ആളായിരുന്നു എന്നിങ്ങനെ ഈ രൂപത്തിലുള്ള താൻ ആരെങ്കിലും പറഞ്ഞാൽ ഫഹുവ അദല്ലു മിൻ ഹിമാരി അഹ്ലിഹി, ഫഹുവ അദല്ലു അവൻ വഴികെട്ടവനാണ്, മിൻ ഹിമാരി അഹ്ലിഹി അവന്റെ വീട്ടിലെ കഴുതയേക്കാൾ. ഇത് ഷെയ്ഖുൽ ഇസ്ലാം പ്രയോഗിച്ചത് ഇത് ഇമാം അഹ്മദിന്റെ പ്രയോഗമാണ്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് മുമ്പ് ഇബ്നു ഹംബൽ റഹിമഹുള്ള പ്രയോഗിച്ച പ്രയോഗമാണ് എന്ത്, അദല്ലു മിൻ ഹിമാരി അഹ്ലിഹി, അവന്റെ വീട്ടിലെ കഴുതയേക്കാളും വഴികെട്ടവനാണ് അവൻ എന്നത്. പറഞ്ഞതിന്റെ ചുരുക്കം, അഹ്ലു സുന്ന അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും യഥാർത്ഥ മാർഗത്തിൽ മുന്നോട്ടു പോകുന്നവർ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആളുകൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെ കുറിച്ചുള്ള വിശ്വാസത്തിൽ ഇങ്ങനെയാണ്. അവരെല്ലാവരെയും കുറിച്ച് അവർ ഖൈർ മാത്രം പറയുകയും ഖൈർ മാത്രം ചിന്തിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷമുള്ള ഖലീഫമാരെ അവരുടെ ഖിലാഫത്തിന് അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും അഫ്ദൽ അബൂബക്കറാണ്, പിന്നെ ഉമർ, പിന്നെ ഉസ്മാൻ, പിന്നെ അലി, അങ്ങനെയാണ്. എന്നാൽ മുൻഗാമികളായ ചില പണ്ഡിതന്മാർക്കിടയിൽ അബൂബക്കറും ഉമറും കഴിഞ്ഞാൽ പിന്നെ ഉസ്മാനാണോ അലിയാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ വിഷയത്തിൽ അലിയാണെന്ന് പറഞ്ഞവരെയോ ഉസ്മാനാണെന്ന് പറഞ്ഞവരെയോ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലിലാണെന്നോ ദലാലത്തിലാണെന്നോ ബിദാഅത്തിലാണെന്നോ പറഞ്ഞിട്ടില്ല, അത് പറയാനും പാടില്ല. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെയാണ് കൂടുതൽ ഫളുള്ള സഹാബി എന്ന് പിന്നീട് വന്ന അഹ്ലു സുന്ന മൊത്തത്തിൽ അങ്ങനെയാണ് അവർ അവരുടെ കാര്യം ഇസ്തിഖറാറായിട്ടുള്ളത്, അവരുടെ കാര്യത്തിലാണ് യോജിച്ചിട്ടുള്ളത്. എന്നാൽ ഇവരുടെ ഖിലാഫത്തിന് ആരെങ്കിലും കുത്തി പറഞ്ഞാൽ ഖിലാഫത്തിൽ അദ്ദേഹമായിരുന്നില്ല ആദ്യ കണ്ടത്, ആദ്യം അദ്ദേഹത്തേക്കാൾ മുന്നിൽ ഇന്നാളായിരുന്നു എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ബാലാണ്. കാരണം അവൻ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാഇനെയാണ് കുത്തി പറഞ്ഞത്. മുസ്ലിം ഉമ്മത്ത് ഇവനേക്കാൾ എത്രയോ ബുദ്ധിയും ഇമാനും ഒക്കെ ഉണ്ടായിരുന്ന നല്ല ആളുകൾ യോജിച്ച കാര്യത്തെയാണ് ഇവൻ വിമർശിക്കുന്നത്. അവനെ കുറിച്ച് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ വാക്കുകൾ അങ്ങനെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ആ പ്രയോഗം എടുത്തുകൊണ്ട് പറഞ്ഞു, അബല്ലു അവൻ വഴികെട്ടവനാണ് അഥവാ ബലാലത്തിനാണവൻ, മീൻ ഹിമാരി അഹ്ലിഹി അവന്റെ അഹലിലെ ഹിമാറിനേക്കാൾ. ഇനി ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള അഹ്ലു സുന്നയുടെ അഹ്ലു ബൈത്തിനെ കുറിച്ചുള്ള വിശ്വാസത്തെ കുറിച്ച് ചുരുക്കി വരികയാണ്. അഹ്ലു ബൈത്ത് എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരാണ് അവിടെ ഉദ്ദേശം. നമ്മുടെ മലയാളത്തിൽ തങ്ങന്മാർ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെയാണ്. ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെയാണ്. അവർക്ക് ഇസ്ലാമിൽ സ്ഥാനവും ശ്രേഷ്ഠതയും ഉണ്ട്, അവർക്ക് ചില പ്രത്യേകതകളുണ്ട്. അവർക്ക് സകാത്ത് സ്വീകരിക്കാൻ പാടില്ല, സദഖ സ്വീകരിക്കാൻ പാടില്ല, ഹദിയ സ്വീകരിക്കാം, സമ്മാനമായി കിട്ടിയത് സ്വീകരിക്കാം. അവർക്ക് ഫൈഇൽ നിന്ന് ഫൈ എന്ന സ്വത്തുണ്ട്, ഇസ്ലാമിൽ ഉള്ള ശത്രുക്കളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിന് കിട്ടുന്ന ഒരു സ്വത്താണ് ഫൈ. യുദ്ധമില്ലാതെ കിട്ടുന്ന ഉപരോധം പോലുള്ള കാര്യങ്ങളിലൂടെ ബനു നദീർ ഗോത്രത്തിന്റെ ഫൈ കിട്ടിയത് സൂറത്തുൽ ഹശറിന്റെ തഫ്സീർ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെയുള്ള സ്വത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കുടുംബത്തിന് പ്രോഹരിയുണ്ട്, അഞ്ചിലൊന്നുണ്ട്. അങ്ങനെയുള്ള പ്രത്യേകതകളുള്ളവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഇ ചെയ്യാതെ ഇസ്ലാമിന് കടകവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് അവൻ റസൂലിന്റെ കുടുംബം എന്ന് പറഞ്ഞിട്ട് പരലോകത്ത് യാതൊരു കാര്യം ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഫാത്തിമ സലീമ ശിഇതി, നീ എന്താണ് വേണ്ടത് ചോദിച്ചോളൂ. ഫലൗഗ്നി അൻകി മിനല്ലാഹി ശൈഅ, അൻഖിദി നഫ്സകി മിനന്നാർ, അല്ലാഹുവിങ്കിൽ നിന്ന് നിനക്കൊന്നും നേടിച്ചേരാൻ എനിക്ക് സാധ്യമല്ല, നിന്നെ നീ തന്നെ നരകത്തിൽ നിന്ന് രക്ഷിച്ചോളൂ. അതിങ്ങനെയാണ് കാര്യം. അഹ്ലു സുന്ന അഹ്ലു ബൈത്തിന് ശ്രേഷ്ഠത കൽപ്പിക്കുന്നു, അങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്ന് പറയുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ് എന്ന് പറയുന്നവരെ ഞമ്മളിങ്ങളതല്ല എന്ന് നിഷേധിക്കാതിരിക്കാനാണ് സൂക്ഷ്മത. കാരണം അത് ചിലപ്പോൾ അവരുടെ നസബിനെ കുത്തി പറയുക എന്ന വകുപ്പിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അവരുടെ തറവാടിനെ കുത്തി പറയുക എന്ന വകുപ്പ് അതിൽ വരാൻ സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണല്ലോ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അഹ്ലു സുന്ന അഹ്ലു ബൈത്തിനെ കുറിച്ച് അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അതാണ് അതിൽ ശരി. ويحبون اورسنهيكونو اهل بيت رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم കുടുംബത്തെ അല്ലാഹു റസൂലിന്റെ കുടുംബക്കാരാണ് അവർ. ഈമാനിലും അവരെ നബിയെ പിൻപറ്റിയവരാണ് അവർ. ഈമാനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയവരാണ്. റസൂലുള്ള അവരെ സ്നേഹിച്ചിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത കുടുംബത്തെ സ്നേഹിച്ചിരുന്നു, സംശയമില്ല. ഈമാനോടെ നബിയെ പിൻപറ്റിയവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിയായ സ്നേഹമുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സഹാബിയാണ്. റസൂലുള്ളാഹിന്റെ ഇബ്നു അമ്മൻ, അബൂ താലിബിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു സഹോദരനാണ് ആര്, ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ജഅഫർ റളിയല്ലാഹു അൻഹു അബ്സീനയിലേക്ക് ഹിജറ പോയിരുന്നു.
അബ്സീനയിലെ ഹിജറ പോയി കുറെ കാലം കഴിഞ്ഞ് ജഅഫർ റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്നത് എപ്പോഴാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ ജയിച്ചപ്പോ. ഖൈബർ വലിയ വിജയം അല്ലാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഉണ്ടായപ്പോഴാണ് ആര് വരുന്നത്, ജഅഫർ അബ്സീനയിൽ നിന്ന് തിരിച്ചു വരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅഫറിന്റെ നെറ്റിയിൽ ചുംബിച്ചു, എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലാ അദരി ബിഅയ്യിഹിമ അന ഉസർ ബിഖുദൂമി ജഅഫർ അം ബിഫത്ഹി ഖൈബർ. അല്ലാഹുവാണ് എനിക്കറിയില്ല ഏതിലാണ് ഞാൻ സന്തോഷിക്കേണ്ടതെന്ന്, ജഅഫർ വന്നതിലോ ഖൈബർ ജയിച്ചതിലോ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബുണ്ടായിരുന്നു. അലി ബിൻ അബി ത്വാലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രിയപ്പെട്ട സഹാബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരനാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു സകാത്ത് കൊടുത്തിട്ടില്ല, സകാത്ത് കൊടുക്കാത്ത ആരൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോ സകാത്ത് കൊടുക്കാത്തവരുടെ കൂട്ടത്തിൽ ആരെ പറഞ്ഞു, അബ്ബാസിനെ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈന്നഹു അമ്മു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്മ. അബ്ബാസ് തരാനുള്ളത് ഞാൻ തരും, ആര് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അവിടുന്ന് ഈമാനിൽ അവിടുത്തെ പിൻപറ്റി അവിടുത്തെ കുടുംബത്തോട് നബിക്ക് സ്നേഹം ഉണ്ടായിരുന്നു. ആ സ്നേഹം കൽബിലുള്ളവരാണ് അഹ്ലു സുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തെ അവർ സ്നേഹിക്കുന്നു. അത് അത് സല്ലല്ലാഹു കുടുംബം ബാക്കിയുണ്ട്, അതിന് സംശയമല്ല. കാരണം അവസാന കാലത്ത് ഇമാം മഹ്ദി വരിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിനാണ്, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലാണ്. ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ചില പഴച്ച കക്ഷികൾ അവരുടെ നേതാക്കന്മാരൊക്കെ ഇമാം മഹ്ദിയാണ്, ഒരിക്കലല്ല. ഇമാം മഹ്ദിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് എന്നാണ് പേര്, ഉപ്പാന്റെ പേര് അബ്ദുള്ള എന്നാണ്. മക്കയിൽ വെച്ച് മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യും. സുഫിയാന സൗരി പറഞ്ഞിട്ടുണ്ട്, എന്റെ വീട്ടിന്റെ മുറ്റത്തൂടെ ഇമാം മഹ്ദി നടന്നു വന്നുണ്ടാലും മൈൻഡ് ചെയ്യണ്ട, ജനങ്ങൾ ബൈഅത്ത് ചെയ്യും, ബേജാറാകണ്ട. എന്റെ വീട്ടിന്റെ മുറ്റത്തൂടെ ഇമാം മഹ്ദി നടന്നു വന്നുണ്ടാലും തിരുനോക്കട പോയിക്കോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹ്ദിക്ക് മുസ്ലിമീങ്ങൾ ബൈഅത്ത് ചെയ്യും ഒന്നാകെ, മക്കയിൽ വെച്ച് കഅബത്തിന്റെ അരികിൽ വെച്ച്. അതുകൊണ്ട് നമ്മൾ ബേജാറാണ്ട്, ആവശ്യം ആര് ഏതെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബേജാറാവണ്ട, യാതൊരു ആവശ്യമില്ല. അത് അതിൽ മുസ്ലിമീങ്ങൾ തെറ്റിപ്പോകുന്നില്ല, പേടിക്കണ്ട. അപ്പൊ ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ സ്നേഹിക്കുക എന്നത് അഹ്ലു സുന്നത്തിന്റെ അവരുടെ ഉസൂലുകളിൽപ്പെട്ട കാര്യമാണ്. അവർ അവരുടെ ഹക്ക് വകവെച്ചു കൊടുക്കുകയും അവർക്ക് അവരെ ബഹുമാനിക്കുകയും അവർക്ക് ദുആ ചെയ്യുക, അവരെ സ്നേഹിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണെന്ന് ഒരാൾ അവകാശപ്പെട്ടാൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനാണ് ആദ്യം പിൻപറ്റേണ്ടത്, എന്നാലേ അവന് റസൂലുള്ളാഹിനോടുള്ള കറാബത്ത് പ്രയോജനപ്പെടുകയുള്ളൂ. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ദിവസം അടുത്ത ആഴ്ച പറയാം. الله تعالى عالم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.